പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിന്റെ ആദ്യഘട്ടമായ ആദ്യ ചരിത്രം അവസാനിക്കുന്നത് ഒരു മരണം ചിത്രീകരിച്ചുകൊണ്ടാണ്. മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, അതെല്ലാവരിലും ആധിപത്യം സ്ഥാപിച്ചു. ഇതിൽ നിന്ന് മോചനം നൽകണമെങ്കിൽ ദൈവം തന്നെ കടന്നു വരണം. നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതേസമയം ആദ്യചരിത്രം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രക്ഷാചരിത്രത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്ന അബ്രാഹത്തിന്റെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു വച്ചിരുന്നു വിശുദ്ധ ഗ്രന്ഥകാരൻ. രണ്ടാമത്തെ ഘട്ടം നമ്മൾ പൂർവ പിതാക്കന്മാരുടെ ചരിത്രം എന്നാണ് വിശേഷിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. പൂർവപിതാക്കന്മാരായി നമ്മൾ കാണുന്നത് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 പുത്രന്മാർ. ഈ പൂർവപിതാക്കന്മാരെക്കുറിച്ച് വളരെയേറെ പഠനങ്ങൾ, ചർച്ചകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പല ആധുനിക ഗവേഷകന്മാരും ബൈബിൾ പഠിതാക്കളും പൂർവപിതാക്കന്മാര് വ്യക്തികളെന്നതിനേക്കാൾ കൂടുതൽ സമൂഹങ്ങളുടെ പ്രതിനിധികളാണ്, പ്രതീകങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട്. അതിന് അനേകം കാരണങ്ങളും അവർ നിരത്താറുണ്ട്. അബ്രാഹവും ഇസഹാക്കും യാക്കോബും, യാക്കോബിന്റെ മക്കളായ 12 പേരും, 12 ഗോത്രങ്ങളുടെ പ്രതിനിധികളാണ്, അല്ലെങ്കിൽ മധ്യപോരസ് ദേശത്ത് നിലവിലിരുന്ന ജനതകളുടെ കുടുംബങ്ങളുടെ പ്രതിനിധികളാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അവർ ചരിത്ര പുരുഷന്മാരല്ല എന്ന് സ്ഥാപിക്കാൻ മതിയായ തെളിവുകൾ നിരത്താറുമില്ല. ഇവിടെ കുടിയേറ്റ ചരിത്രങ്ങളാണ് അവതരിപ്പിക്കുക. ഹാരാനിൽ നിന്ന് കാനാനിലേക്ക് കുടിയേറിയ അബ്രാഹത്തിന്റെ കഥ, ദൈവത്തിന്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്ഷാമമുണ്ടായപ്പോൾ കാനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി, അവിടെ തിരിച്ചു വന്നു. ഒരുപാട് ക്ഷാമങ്ങളുടെ കഥ ഉൽപ്പത്തി 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ കാണാം. ക്ഷാമകാലത്ത് കാനാനിലേക്ക് പോകുന്ന, കാനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന അബ്രാഹം, വീണ്ടും ഈജിപ്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഇസഹാക്ക്, അവസാനം ഈജിപ്തിൽ പോയി കുടിയേറി താമസിക്കുന്ന യാക്കോബ്, അതിന് തുടക്കമായി 2 തവണ അതിന്റെ പുത്രന്മാരെ യാക്കോബ് തന്നെ ഈജിപ്തിലേക്ക് ഭക്ഷണം ശേഖരിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു. അപ്പോഴ് ക്ഷാമം, അതുമായി ബന്ധപ്പെട്ട കുടിയേറ്റം, അത് ഈ പൂർവ്വപിതാക്കന്മാരുടെ കഥയിലെ ഊടുംപാവുമായി നിൽക്കുന്ന പോലെ തോന്നും. തീർത്ഥാടകരുടെ സമൂഹമാണവര്, കുടിയേറ്റക്കാരുടെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇത് ലോക ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഇന്ന് കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ മുമ്പുള്ള 2000 ആണ്ടടുത്ത് അഥവാ BC 2nd സഹസ്രാബ്ദത്തിന്റെ ആദ്യ പകുതിയിൽ വളരെയേറെ കുടിയേറ്റങ്ങൾ, ജനതകളുടെ തന്നെ മുന്നേറ്റങ്ങൾ നടക്കുകയുണ്ടായി. മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ശാദ്വല സ്ഥലങ്ങൾ അന്വേഷിച്ച് അനേക ജനതകൾ കുടിയേറാറുണ്ടായിരുന്നു. അപ്രകാരം ഒരു കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക. മെസോപൊട്ടേമിയയിൽ നിന്നാണ് തുടക്കം. മെസോപൊട്ടേമിയ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നദികൾക്ക് മധ്യേയുള്ള സ്ഥലമെന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, നദികളുടെ മധ്യത്തിലുള്ള സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. മെസോ എന്ന് പറഞ്ഞാൽ മധ്യം, പൊട്ടാമോസ് എന്ന് പറഞ്ഞാൽ നദി. മെസോപൊട്ടേമിയ, രണ്ട് നദികളുടെ മധ്യേയുള്ള സ്ഥലം. ഇവിടെ നിന്നാണ് അബ്രാഹം കാനാനിലേക്ക് വരുന്നത്. ഒരുപാട് ജനതകൾ കുടിയേറുന്ന കാലഘട്ടമായിരുന്നു അത്. ഒരുപക്ഷെ ഈ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ആര്യന്മാർ ഭാരതത്തിലേക്ക് കടന്നു വന്നതെന്നും പറയുന്നവരുണ്ട്. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും കടന്നുപോയവരും ഈ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് പോയവരാം. ഇങ്ങനെ ഒരു വലിയ ജനതകളുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അബ്രാഹത്തിന്റെ കാനാൻ യാത്ര കാണുക. പക്ഷെ മറ്റു ജനതകൾ വെറും ഭൂമി അന്വേഷിച്ചു പോയ സാഹചര്യത്തിൽ, മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ, ജീവിതസാഹചര്യങ്ങൾ മാത്രം അന്വേഷിച്ചു പോയ ആ യാത്രയിൽ അബ്രാഹത്തിന്റെ യാത്ര വ്യത്യസ്തമായി മാറുന്നു. അബ്രാഹത്തിന്റെ കുടിയേറ്റം രക്ഷാചരിത്രത്തിന്റെ തുടക്കമായി മാറുന്നു. അവിടെയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പ്രകടമാവുന്നത്. ഇപ്പോഴ് കുടിയേറ്റ ചരിത്രം, ആ കുടിയേറ്റ ചരിത്രം രക്ഷാചരിത്രമായി മാറുന്നു. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി അബ്രാഹത്തെയും അബ്രാഹത്തിന്റെ മക്കളെയും ഈ കുടിയേറ്റക്കാരെ ഹബീറുക്കൾ അല്ലെങ്കിൽ ഹീബ്രൂസ് എന്നാണ് വിളിക്കുക. ഹെബ്രായർ, ഹീബ്രു എന്ന് ഇംഗ്ലീഷിൽ പറയും, ഹബീറു എന്ന് ഹെബ്രായ ഭാഷയിൽ പറയും. ഹെബ്രായൻ എന്ന പദം തന്നെ ഈ ജനതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ, ഒരു പ്രത്യേക ജനതയുടെ പേരായി പണ്ഡിതന്മാർ കരുതുന്നില്ല. നാടോടികൾ, എല്ലായിടത്തും അവഗണിക്കപ്പെടുന്നവർ, സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുന്നവർ, പ്രാന്തപ്രദേശങ്ങളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ, താഴേക്കിടയിലുള്ളവർ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥമത്രേ. ഹബീറുക്കൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്ത് മാത്രമായിരുന്നില്ല. അവരെ മെസൊപ്പൊട്ടേമിയയിൽ കാണും, അവരെ കാനാനിൽ കാണും, അവരെ യൂറോപ്പിന്റെ കിഴക്കു ഭാഗത്ത് കാണും, അവരെ ഈജിപ്തിലും കാണും. അപ്പോൾ ഏത് ജനതയാണെങ്കിലും അവരുടെ താഴേക്കിടയിലുള്ളവർ സ്വന്തമായി ഭൂമിയില്ലാതെ മറ്റുള്ളവർക്ക് കൂലിവേല ചെയ്ത് കൂലി പട്ടാളക്കാരായും പ്രവർത്തിക്കുകയും ചിലപ്പോഴൊക്കെ കടന്നാക്രമിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് താഴേക്കിടയിലുള്ള വിഭാഗത്തെ സൂചിപ്പിക്കാനാണ് ഹബീറു എന്ന പേര് ഉപയോഗിച്ചിരുന്നതെന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. ഇപ്രകാരമുള്ള ഒരു ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് അബ്രാഹവും മക്കളും. അവരെ മറ്റുള്ളവർക്ക് അവജ്ഞയോടുകൂടിയേ വീക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഈജിപ്തിൽ അവർ കടന്നു ചെന്നപ്പോൾ ഈജിപ്തിലെ സർവാധികാരിക്കാരനായ ജോസഫിനെ നിയമിച്ചുവെങ്കിലും ജോസഫിന്റെ കൂടെ, ജോസഫിന്റെ പിതാവിന്റെ കൂടെ ഭക്ഷിക്കാൻ ഈജിപ്തുകാർ തയ്യാറാകുമായിരുന്നില്ല. ഹബീറു എന്ന് പറയുമ്പോൾ അല്പം ഒരു പുച്ഛം, തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ എന്ന് പറഞ്ഞ പോലെ ഒരു വിഭാഗമായിട്ടാണ് അവരെ കരുതിയിരുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അധകൃതരും അവഗണിക്കപ്പെട്ടവരുമായ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെയാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക, അവരെ രക്ഷാചരിത്രത്തിന്റെ മുന്നണി പോരാളികളാക്കി മാറ്റി. ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തിയുടെ ഒരു ഉദാഹരണമാണിത് ഈ തിരഞ്ഞെടുപ്പ്. എന്തെങ്കിലും പ്രത്യേകമായ മാന്യതയോ മഹിമയോ അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് എല്ലായിടത്തും അവഗണിക്കപ്പെട്ട ചെറിയ മനുഷ്യരായിരുന്നു അവർ. അവരിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടക്കം കുറിക്കുക. അബ്രാഹത്തെ തിരഞ്ഞെടുത്ത ദൈവം അബ്രാഹത്തെയും അബ്രാഹത്തിന്റെ മക്കളെയും പ്രത്യേകമായി സ്വന്തമായി സ്വീകരിച്ച് അവരിലൂടെ ലോകജനതകൾക്ക് മുഴുവനും രക്ഷ നൽകാനുള്ള പദ്ധതി ഒരുക്കുകയായിരുന്നു. അബ്രാഹവും ഇസഹാക്കും യാക്കോബും യാക്കോബിന്റെ 12 മക്കളും ചരിത്രപുരുഷന്മാർ തന്നെയാണ് എന്ന ബോധ്യത്തിലാണ് നമ്മൾ പഠനം തുടരുക. അവരുടെ സ്വഭാവത്തെ, അവരുടെ പ്രവൃത്തികളെ ഒക്കെ മനസ്സിലാക്കാനായിട്ട് സമകാലിക ചരിത്രരേഖകൾ നമ്മളെ സഹായിക്കും. അബ്രാഹത്തിന്റെ ജീവിതശൈലി ഇന്ന് വിശദമായി മനസ്സിലാക്കാൻ മെസോപ്പൊട്ടേമിയയിൽ അന്ന് നിലവിലിരുന്ന നിയമസംഹിതകൾ, ആചാരമര്യാദകൾ ഒക്കെ നമുക്ക് സഹായകമാവും. അതുപോലെ തന്നെ യാക്കോബിന്റെയും യാക്കോബിന്റെ മക്കളുടെയും ഒക്കെ പ്രവൃത്തികൾ, അന്ന് നിലവിലിരുന്ന നിയമസംഹിതകളും ആചാരങ്ങളുമൊക്കെ കണക്കിലെടുത്ത് പഠിക്കുന്നവർ നമുക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ വ്യക്തികളെക്കുറിച്ച് ചരിത്രരേഖകളില്ലായെങ്കിലും പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ജീവിച്ചിരുന്നുവെന്ന് നമ്മൾ കരുതുന്ന കാലഘട്ടങ്ങളിൽ മധ്യപൗരദേശത്ത് നിലനിരുന്ന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നവയാണ്. അതുകൊണ്ട് അവർ ചരിത്ര വ്യക്തികളായിരുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ അപാകതയില്ല, തെറ്റില്ല. ഇനി എന്താണ് ബൈബിളിൽ ഇവരെക്കുറിച്ച് പറയുന്നത്? എവിടെയാണ് ഇവരെക്കുറിച്ച് പരാമർശം? 4 ഭാഗമായി തിരിച്ച് നമുക്ക് ഈ അധ്യായങ്ങൾ വിശകലനം ചെയ്യാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലാണ് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 12 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ മുഖ്യമായും അബ്രാഹത്തെക്കുറിച്ചാണ് പരാമർശിക്കുക. അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നുവന്ന് അവനെ വിളിച്ച് അവന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് അവനെ പുറത്തിറക്കി അവന് കൽപ്പനകൾ നൽകി വാഗ്ദാനങ്ങൾ നൽകി നിരന്തരമായി നയിക്കുന്ന ചിത്രമാണ് 12 മുതൽ 25 വരെയുള്ള 14 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇസഹാക്കിനെ കുറിച്ച് ബൈബിള് അധികമൊന്നും പറയുന്നില്ല. ഇസഹാക്കിന്റെ ജീവിതം ഒന്നുകിൽ അബ്രാഹവുമായി ബന്ധപ്പെടുത്തി അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനവും ബലിയും, അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ ഇസഹാക്കിന്റെ മകനായ യാക്കോബും ഏസാവുമായി ബന്ധപ്പെടുത്തി ആണ് അവതരിപ്പിക്കുക. വലിയൊരു പിതാവ്, വലിയ ഒരു മകൻ, അവരുടെ മധ്യെ ചുങ്ങിപ്പോകുന്ന, ചെറുതായി പോകുന്ന ഒരു വ്യക്തിയാണ് ഇസഹാക്ക്. ഇസഹാക്കിനെ കുറിച്ച് മാത്രം പറയുന്നത് വാസ്തവത്തിൽ 26 അധ്യായത്തിലാണ്. ഇസഹാക്കിന്റെ വിവാഹത്തെ കുറിച്ചാണ് പറയുക. ജനതകളുടെ തലമുറകളുടെ പിന്തുടർച്ച ഉറപ്പുവരുത്തുന്നതാണ് വിവാഹത്തെക്കുറിച്ചുള്ള പരാമർശം. അബ്രാഹത്തിന് വാഗ്ദാനത്തിലൂടെ ലഭിച്ച പുത്രനാണ് ഇസഹാക്ക്. അതേസമയം അബ്രാഹത്തിന്റെ മറ്റു പുത്രനെ കുറിച്ചും പരാമർശമുണ്ട്. ആദ്യജാതനായ ഇസ്മായേൽ വാഗ്ദാനത്തിന്റെ പുത്രനെന്ന് സാറാ കരുതി തെറ്റിദ്ധരിച്ച ഹാഗാറിൽ നിന്ന് അബ്രാഹത്തിന് ജനിക്കാനിടയായ ഇസ്മായേൽ. ഇസ്മായേലിനെയും ദൈവം കൈവിടയുന്നില്ല. ദൈവം കേട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം തന്നെ. ഇഷ്മായേൽ, ദൈവം കേട്ടു. ദൈവം കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ടു, നിലവിളി കേട്ടു, അമ്മയുടെ പ്രാർത്ഥന കേട്ടു, അവനെയും ഒരു ജനതയാക്കി ഉയർത്തി. അതേസമയം ഇസഹാക്ക് എന്ന പദത്തിന്റെ അർത്ഥം അവൻ ചിരിച്ചുവെന്നാണ്. അബ്രാഹത്തിനും സാറായിക്കും മാത്രമല്ല ലോക ജനതകൾക്ക് മുഴുവനും സന്തോഷത്തിന് കാരണമായി തീരാൻ പോകുന്നവനാണ് ഇസഹാക്ക്. ഇപ്പോഴേ ഇസഹാക്കിനെ കുറിച്ച് ചുരുക്കം പ്രതിപാദനമേ ഉള്ളൂ. അത് അബ്രാഹവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ യാക്കൂബുമായി ബന്ധപ്പെടുത്തിയാണ്. അബ്രാഹത്തിനെയും ഇസഹാക്കിനെയും കുറിച്ച് വിവരണത്തിന് ശേഷം യാക്കോബിനെ കുറിച്ച് സാമാന്യം ദീർഘമായ പ്രതിപാദനമുണ്ട്. 27 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ എപ്രകാരമാണ് ഇരട്ടയിൽ രണ്ടാമനായി ജനിച്ചവൻ തനിക്ക് മുമ്പേ ജനിച്ചവന്റെ മുമ്പേ കടന്നത് എന്ന് ഇവിടെ വിവരിച്ചു കാണിക്കും. വാഗ്ദാനത്തിന്റെ പുത്രൻ ആദ്യജാതനല്ല, രണ്ടാമത് ജനിച്ചവനാണ് എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യനും കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്, മനുഷ്യൻ വിലയിരുത്തുന്നത് പോലെയല്ല ദൈവം യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തുന്നത്. എപ്പോഴും ഇളയവരുടെയും എളിയവരുടെയും ചെറിയവരുടെയും പക്ഷത്തു നിൽക്കുന്നവരാണ് ദൈവം എന്ന യാഥാർത്ഥ്യം യാക്കോബിന്റെ തിരഞ്ഞെടുപ്പിലൂടെ അവതരിപ്പിക്കുകയായി. യാക്കോബിനെ കുറിച്ചുള്ള പരാമർശം 27-36 അധ്യായങ്ങളിൽ. യാക്കോബിന്റെ ജീവിതം 36-ാമത്തെ അധ്യായത്തിൽ അവസാനിക്കുന്നില്ല. പക്ഷേ അവിടെ യാക്കോബിന്റെ ഒരു മകൻ പ്രത്യേകം ശ്രദ്ധാകേന്ദ്രമായി തീരുകയാണ്, ജോസഫ്. ജോസഫിലൂടെയാണ് ഇസ്രായേൽ ചരിത്രം, രക്ഷാചരിത്രം മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളുടെ വെറുപ്പിനും അസൂയയ്ക്കും വിദ്വേഷത്തിനും പാത്രമായ ജോസഫ് അവൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അടിമയായി വിൽക്കപ്പെട്ടു. ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. മനോഹരമായ ഒരു നോവൽ പോലെയാണ് ജോസഫിന്റെ കഥ ഇവിടെ അവതരിപ്പിക്കുക. ജോസഫിന്റെ ചരിത്രത്തെ ചരിത്രമാകുന്ന ഒരു ന്യൂക്ലിയസിന് ചുറ്റിപ്പറ്റി മനോഹരമായ വിവരണങ്ങൾ ഈ അധ്യായങ്ങൾക്കാണ്, 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തില് യാക്കോബിന്റെ മക്കള് 70 പേര് വാസമുറപ്പിക്കുന്നത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങിയ പുസ്തകം അവസാനിക്കുന്നത് വീണ്ടും ഒരു മരണത്തിന്റെ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ്. 50-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. ആദ്യ ചരിത്രം അവസാനിച്ചത് തേറായുടെ മരണം ചിത്രീകരിച്ചുകൊണ്ട്. പിതാക്കന്മാരുടെ ചരിത്രം അവസാനിക്കുന്നത് ജോസഫിന്റെ മരണം ചിത്രീകരിച്ചുകൊണ്ട്. മരണത്തിൽ ചെന്ന് കലാശിക്കുന്ന കഥകളാണ് ഇവിടെ അവതരിപ്പിക്കുക. ഈജിപ്തില് ശവപ്പെട്ടിയിൽ സൂക്ഷിക്കുന്ന ജോസഫിന്റെ ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് പിതാക്കന്മാരുടെ ചരിത്രം അവസാനിക്കുന്നു. ഇനി അങ്ങോട്ട് പുതിയ ഒരു കാലഘട്ടത്തിന് തുടക്കമാണ്. അത് നമ്മൾ നാളെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ പിതാക്കന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ ദൈവം? പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തിയ, സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ആ പിതാക്കന്മാരുടെ കാലത്തെ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് അല്പമൊന്ന് അപഗ്രഥിക്കുന്നത് നല്ലതായിരിക്കും. കാരണം രക്ഷാചരിത്രം മുന്നേറുന്നതനുസരിച്ച് ദൈവത്തെ സംബന്ധിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ പദ്ധതിയെ സംബന്ധിച്ചുള്ള അറിവ് ക്രമപ്രവൃദ്ധമായി വ്യക്തത നേടുന്നത് കാണും. പടിപടിയായി കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നത് കാണും. അബ്രാഹം ബഹുദൈവാരാധകനായിരുന്നു. അബ്രാഹത്തിന്റെ പിതാവും അബ്രാഹം ജീവിച്ചിരുന്ന ജനവും പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാണ്. മെസൊപ്പൊട്ടേമിയയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യർ സൂര്യനെ ദൈവമായി ആരാധിച്ചിരുന്നു, അതിലേറെ ചന്ദ്രനെയും ദൈവമായി ആരാധിച്ചിരുന്നു, നക്ഷത്ര വ്യൂഹങ്ങളെ ദൈവങ്ങളായി ആരാധിച്ചിരുന്നു, പല മൃഗങ്ങളെയും ദൈവമായി ആരാധിച്ചിരുന്നു. അപ്പോൾ ദൈവമെന്നാൽ കാഴ്ചകൾ കൊടുത്ത് പ്രീതിപ്പെടുത്തേണ്ട ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ മനുഷ്യർ ദ്രോഹം ചെയ്യുന്ന ശക്തികളാണ് എന്ന് വിചാരിച്ചിരുന്നു. മനുഷ്യന്റെ ജീവിതത്തെ നിർണയിക്കുന്ന, കിട്ടുന്ന കാഴ്ചകളുടെ വലുപ്പമനുസരിച്ച് മനുഷ്യനെ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ ചെയ്യുന്ന പ്രതികാരമൂർത്തികളായും അവർ ദൈവങ്ങളെ കണ്ടിരുന്നു. ഇങ്ങനെ ബഹുദൈവാരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് മറ്റൊരു കാഴ്ചപ്പാട് ഉത്ഭവിക്കുക. അബ്രാഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ദൈവത്തിന് പേരില്ല, എലോഹിം എന്ന് പറയും. പൊതുവായൊരു പേരാണ്. എന്താണ് പേരെന്ന് ദൈവം വെളിപ്പെടുത്തുന്നില്ല, അത് വളരെ കഴിഞ്ഞാണ് വെളിപ്പെടുത്തുക. പക്ഷേ പേര് വെളിപ്പെടുത്തുന്നതിന് പകരം ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ, ചില പരാമർശങ്ങൾ, വിവരണങ്ങൾ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ കാണും. ആദ്യമേ നമ്മൾ കാണുന്നത് വിളിക്കുന്ന ദൈവത്തെയാണ്. അബ്രാഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ദൈവം ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുക. ഞാൻ നീ എന്ന ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്ന, എനിക്ക് മുമ്പേ നിൽക്കുന്ന ഒരു വ്യക്തിയായി ദൈവം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ദൈവം അബ്രാഹത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യപ്പെടുന്നൊരു ബലിയർപ്പണമല്ല, അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് പേരു ചൊല്ലി വിളിച്ച് അവനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നീ വിട്ടുപേക്ഷിക്കുക, നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുജനങ്ങളെയും വിട്ടുപേക്ഷിക്കുക, വിട്ടുപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുക. കടന്നു വന്ന് പേരു ചൊല്ലി വിളിക്കുന്ന ദൈവം, പേരു ചൊല്ലി വിളിക്കുന്നതോടൊപ്പം ചില നിബന്ധനകൾ വയ്ക്കുന്ന ദൈവം, ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദൈവം, എ ഗോഡ് ഹു കമാൻഡ്സ്, കൽപ്പനകൾ നൽകുന്ന ദൈവം, ആ കൽപ്പന അനുസരിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ദൈവം. കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകും, വാഗ്ദാനം നിറവേറ്റുമെന്ന് പറയും ദൈവം. അപ്പോഴ് വ്യക്തിയാണ് ദൈവം, അവൻ കടന്നു വരുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ്, അവൻ ആ വ്യക്തിയിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു, ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നിന്നോടുകൂടെ ആയിരിക്കുമെന്നാണ്. ദൈവം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തെ കാണാൻ അബ്രാഹം പ്രത്യേകം ഒരു സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. അബ്രാഹം ഒരു നാടോടിയായിരുന്നു, സെമി നൊമാഡിക് എന്ന് പറയും. ആടുമേയ്ക്കുന്നവനാണ്, ഒരു സ്ഥലത്തും എപ്പോഴും സ്ഥിരവാസമാക്കാത്തവൻ. കൃഷിക്കാർ സ്ഥിരവാസമുള്ളവരാണ്, പക്ഷെ ഇടയന്മാർ ആടുകളെ മേയ്ക്കാൻ ആടുകൾക്ക് തീറ്റ കൊടുത്തതാണ് വസിക്കുക. അപ്പൊ അതൊരു സ്ഥിരവാസമായിരിക്കില്ല. ഒരിടത്തും വാസമുറപ്പിക്കാതെ നാടോടികളായി കഴിയുന്ന അബ്രാഹത്തിനും മക്കൾക്കും പ്രത്യക്ഷപ്പെടുന്ന ദൈവം നാടോടികളുടെ ദൈവമാണ്. ആ ദൈവത്തിനൊരു വാസസ്ഥലമില്ല. ആ ദൈവത്തെ അബ്രാഹത്തിന് ഹാരാനിൽ കണ്ടുമുട്ടാൻ സാധിക്കും, ആ ദൈവത്തെ കാനാനിൽ കണ്ടുമുട്ടാൻ സാധിക്കും, ആ ദൈവത്തെ ഈജിപ്തിലും കണ്ടുമുട്ടാൻ സാധിക്കും. എപ്പോഴും മുൻപേ പോകുന്ന ദൈവം, എപ്പോഴും പിൻപേ നടക്കുന്ന ദൈവം. ഞാൻ സംരക്ഷണം നൽകും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമായിരിക്കും. കൂടെ നടക്കുന്ന ദൈവം, സംരക്ഷണം നൽകുന്ന ദൈവം, വിളിച്ച് സുരക്ഷിതത്തിൽ നിന്ന് പുറത്തിറക്കി അബ്രാഹത്തെ നയിക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി അബ്രാഹം ഒരിടത്തൊരു വാസസ്ഥലം ഉറപ്പിച്ചില്ല, ഒരു ദേവാലയം പണിതില്ല. അബ്രാഹവും ഇസഹാക്കും പിന്നീട് യാക്കോവും ദൈവത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥലം നിർണയിച്ചില്ല. അവർ പോകുന്നിടത്തെല്ലാം ദൈവം അവരോടുകൂടിയുണ്ട്. ഹാരാനിൽ വെച്ച് അബ്രാഹത്തിനോട് പ്രത്യക്ഷപ്പെട്ടു, ഈജിപ്തിൽ വെച്ച് ഫറവോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു ആ ദൈവം, അബ്രാഹത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടി. ജ്യേഷ്ഠനെ ഭയന്ന് ഒളിച്ചോടുന്ന യാക്കോവിന്, പാപിയും പരാജിതനുമായ ഭയചകിതനായ നിരാശനായ യാക്കോവിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവൻ തലയ്ക്ക് വെച്ച കല്ലിന്റെ മുകളിൽ, പരാജിതന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം വിടർന്നു, മലാഖമാരിറങ്ങി വന്നു, ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവം തന്നെയാണ് ഭയചകിതനായ യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെടുക. പെനുവേൽ ദർശനം, യാബോക്ക് നദീതീരത്ത് വെച്ചുണ്ടായ മൽപിടുത്തത്തിൽ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോഴ് കൂടെ നടക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോവിന്റെ ദൈവം. ദിവ്യബലിയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന്. ഇസ്രായേൽക്കാർ അങ്ങനെയാണ് ദൈവത്തെ കണ്ടിരുന്നത്. ആ ദൈവം കൂടെ നടക്കുന്ന ദൈവം, സംരക്ഷണം നൽകുന്ന ദൈവം, പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം, ആ ദൈവമാണ് ഇന്നും നമ്മോടുകൂടിയുള്ളത്. ആ ദൈവം എല്ലാ ജനതകളുടെയും പിതാവാണെന്ന്, എല്ലാ ജനതകൾക്കും സംരക്ഷണം നൽകുന്നവനാണെന്ന് സാവകാശമാണ് അബ്രാഹാം മനസ്സിലാക്കുക. പക്ഷേ അത് മനസ്സിലാക്കാൻ അബ്രാഹാം അനുസരിക്കേണ്ടി വന്നു. ദൈവം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവിടുത്തെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കണം, അവിടുത്തെ വാക്ക് കേൾക്കണം, അനുസരിക്കണം. അല്ലാതെ നമ്മൾ ഇന്നത്തെ അപഗ്രഥനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈബിൾ പഠനം നമ്മൾ തുടരും. തുടർന്ന് ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, കൂടുതൽ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥ പരമ്പര കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു. 1993 ആരംഭിച്ച് പൂർത്തിയാക്കാൻ ഇനിയും കഴിയാത്ത ഒരു ഗ്രന്ഥപരമ്പരയാണ് ബൈബിൾ തീർത്ഥാടനം. ഇതുവരെ 13 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്നത് 10 വാല്യങ്ങളായിട്ട് ഡിവാൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ആദ്യത്തെ പുസ്തകം ആദിചരിത്രം എന്ന് പറയും. ഇന്നലെ നമ്മൾ പഠന വിഷയമാക്കിയ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളുടെ വിശദമായ പഠനം ആദിചരിത്രത്തിൽ കാണും. ഇന്ന് ചർച്ചാ വിഷയമാക്കിയ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം 3-4 വാല്യങ്ങളിൽ പൂർവ്വപിതാക്കന്മാർ എന്ന പേരിലുണ്ട്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്ന രക്ഷാചരിത്രത്തിന്റെ ഘട്ടങ്ങൾ, ബൈബിൾ ഗ്രന്ഥങ്ങൾ, അത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് തീർത്ഥാടനം, ബൈബിൾ തീർത്ഥാടനം എന്ന പുസ്തക പരമ്പര. അതിൽ പുറപ്പാട്, പിന്നീട് ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, പോരാട്ടങ്ങളുടെ ചരിത്രം, രാജവാഴ്ച, പ്രതാപത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക്, ഏറ്റവും അവസാനം 13-ാമത്തെ നമ്പറായി ആമോസ്. ഇത്രയും 1 മുതൽ 13 വരെയുള്ള നമ്പർ, അത് ചില നമ്പേഴ്സ് ഒരുമിച്ച് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 വാല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഡിവാൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അവ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളും വായിച്ച് പഠിക്കുന്നത് രക്ഷാചരിത്രം മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. സ്നേഹനിധിയും കാരുണ്യവാനുമായ ദൈവമേ, അബ്രാഹത്തെ വിളിച്ച് അവന്റെ സുരക്ഷിതത്തിൽ നിന്ന് പുറത്തിറക്കി അവന് സംരക്ഷണം വാഗ്ദാനം ചെയ്ത് അവിടുന്ന് അബ്രാഹത്തിന്റെ സന്തതിയിലൂടെ ഞങ്ങൾക്ക് ലോകത്തിന് മുഴുവനും രക്ഷ നൽകാൻ അവിടുന്ന് ഒരു പദ്ധതി തയ്യാറാക്കി എന്ന് മനസ്സിലാക്കുന്നു. ആ പദ്ധതിയുടെ പൂർത്തീകരണം അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കാണുന്നു. അങ്ങിൽ നിന്നും പരസ്പരവും അകന്നു പോകുന്ന മനുഷ്യ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുന്ന ആ വലിയ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാക്കന്മാരോടുകൂടെ യാത്ര ചെയ്താണ് അങ്ങ് ഇന്ന് ഞങ്ങളോടുകൂടെ എല്ലായിടത്തും എപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എമ്മാനുവിൽ എന്നാണല്ലോ അവിടുത്തെ നാമം. ഞങ്ങളോടുകൂടി വസിക്കുന്ന ദൈവമേ, അങ്ങേ പുത്രനിലൂടെ ഞങ്ങളുടെ മധ്യ സന്നിധിയിലായിരിക്കും ദൈവമേ.